നമ്മുടെ നാടൻ സംസ്കാരങ്ങളും നാടൻ രീതികളും എവിടെയും വേറിട്ടു നിൽക്കുന്നവയാണ്. കേരളത്തിലെ പ്രഭാതത്തിനുമുണ്ട് ഒരു സുന്ദരമായ പ്രത്യേകത. സിനിമകളിലായാലും കഥകളിലായാലും കേരളത്തിന്റെ കുളിർമ നിറഞ്ഞ പ്രഭാതത്തിന് കുറെ ഇമ്പമാർന്ന സ്വരങ്ങളുണ്ട്. ഇതിൽ മുന്നിട്ട് നിൽക്കുന്ന ഒന്നാണ് പൂവൻ കോഴിയുടെ കൂവൽ. ഒപ്പം കുയിലിന്റെ മണിനാദവും കൂട്ടിലിട്ട ഇണക്കുരുവികളുടെ കിന്നാരം പറച്ചിലും കൂടിച്ചേർന്നതാണ് നമ്മുടെ കൊച്ചു കേരളത്തിന്റെ സുപ്രഭാതം. വളർത്തുജീവികളായ കോഴിക്കുഞ്ഞുങ്ങളും നായ്ക്കുട്ടികളും പൂച്ചക്കുട്ടികളും ഒക്കെ കൂടിയുള്ള ഒരു പാച്ചിൽ തന്നെയാണ് രാവിലെ വീട്ടുമുറ്റത്തെ മലയാളിയുടെ കണ്ണി. ഒരു നല്ല കളിക്കൂട്ടുകാരനായി കൂടെ കൂട്ടി കുടുംബത്തിലെ അംഗത്തെ പോലെയാണ് പലരും നാട്ടിൽ വീട്ടുമൃഗത്തെ കരുതുന്നത്. യജമാനന്റെ ഏറ്റവും ആത്മാർത്ഥമായ അനുസരണശീലമുള്ള ഒരു കാവൽക്കാരനായാണ് നായ്ക്കളെ നാം കണക്കാക്കുന്നത്. നായ്ക്കളുടെ രാജാക്കന്മാർ എന്ന് വിശേഷിപ്പിക്കുന്ന അൽസേഷ്യൻ നായയെയും ജർമ്മൻ ഷെപ്പേർഡിനെയും ഡോബർമാനെയും ഒക്കെ വിലയ്ക്ക് വാങ്ങി. ബിവെയർ ഓഫ് ഡോഗ്സ് അല്ലെങ്കിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന ബോർഡ് തൂക്കിയിടാത്ത ഗേറ്റുകൾ മോഷ്ടാക്കൾ പെരുകിയിരിക്കുന്ന ഇന്നത്തെ കേരളത്തിൽ വിരളമാണ്. പകലായാലും രാത്രിയിലായാലും തനിച്ചാവുമ്പോൾ ഒരു വിശ്വസ്തനായ കൂട്ട്, സ്വസ്ഥമായി ഭയരഹിതമായി ഉറങ്ങുവാനുള്ള ഒരു ധൈര്യം കൂടിയാണ് നാട്ടിൽ വളർത്തുമൃഗങ്ങൾ. ഇത്ര കണ്ട് വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്ന മലയാളികളിൽ എത്ര പേർക്ക് ഈ ഓസ്ട്രേലിയയിൽ ഒരു കൊച്ചു വളർത്തുമൃഗമെങ്കിലുമുണ്ട്? ഇവിടെ എത്തിയ ശേഷം ഈ മിണ്ടാപ്രാണികളോടുള്ള സ്നേഹവും കരുതലും ഒക്കെ മറന്നുപോയോ? ഏറ്റവും കൂടുതൽ വളർത്തുമൃഗങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവയ്ക്ക് വേണ്ട സുഖസൌകര്യങ്ങൾ ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഓസ്ട്രേലിയ. ഒരുപക്ഷെ കുട്ടിയെ നോക്കുന്ന അതേ കരുതലോടെ തന്നെ വളർത്തുമൃഗത്തെയും നോക്കണമെന്ന ഇവിടുത്തെ നിയമം തന്നെയാവാം ഇതിന് മലയാളികളായ നമ്മെ പിന്നോട്ട് വലിക്കുന്നതിന്റെ പ്രധാന കാരണവും. ആഗ്രഹമുണ്ടെങ്കിലും തിരക്ക് നിറഞ്ഞ ഇവിടുത്തെ ജീവിത രീതിയും മൃഗങ്ങളുടെ സംരക്ഷണ ചുമതലയിലുള്ള ബുദ്ധിമുട്ടും കണക്കിലെടുത്താണ് വളർത്തുമൃഗങ്ങളെ കൂടെ കൂട്ടാൻ കഴിയാത്തതെന്ന് പറയുകയാണ് നാട്ടിൽ രണ്ട് കൊച്ചു നായ്ക്കുട്ടികളുടെ ഉടമയായിരുന്ന മജൂഷ് മാത്യു.
എനിക്ക് രണ്ട് ഡോഗ്സ് ആണ് പെറ്റായിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് പെറ്റിനെ വളർത്തണം എന്ന്, ഒരു പെറ്റ് വേണം എന്നുള്ള ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് മാത്രമല്ല, ഇവിടെ എനിക്ക് പെറ്റ്സിനെ വളർത്തുക എന്ന് പറയുന്നത് ഭയങ്കരമായ ഒരു കമ്മിറ്റ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഞാനും എൻ്റെ വൈഫും വർക്ക് ചെയ്യാണ്. അപ്പം ഞങ്ങൾക്ക് മിക്കവാറും ടൈം ഉണ്ടാവില്ല. മാത്രമല്ല ഇവിടെ നമ്മൾ വെറ്റിനറി മെഡിസിൻസ് ഒക്കെ ഭയങ്കര ചിലവായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പിന്നെ നമ്മുടെ നാട്ടിലെ അപേക്ഷിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പെറ്റ്സിന് ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കാം, പക്ഷേ ഇവിടെ അത് നടക്കില്ല. അപ്പം അതിനു വേണ്ടിയിട്ട് നമ്മൾ പൈസ സ്പെൻഡ് ചെയ്യേണ്ടി വരും.
പുറത്ത് ഒരു കൂടുണ്ടാക്കി വെയിലത്തും മഴയത്തും ആ കൂടുകളിൽ മൃഗങ്ങളെ പൂട്ടിയിടുകയാണ് നാട്ടിലെ നമ്മുടെ പതിവ്. എന്നാൽ മൃഗങ്ങളുടെ സംരക്ഷണത്തിന് മുൻതൂക്കം കൊടുക്കുന്ന നാടാണ് ഓസ്ട്രേലിയ. ഇവയുടെ ആരോഗ്യത്തിനായി നടത്തത്തിന് കൊണ്ടുപോവുക, പരിസരങ്ങൾ വൃത്തികേടാകാതെ നോക്കുക, ദൂരയാത്രയ്ക്ക് പോലും പോകുമ്പോൾ കൂടെ കൂട്ടുക തുടങ്ങി ഒട്ടേറെ കാര്യങ്ങൾ കണക്കിലെടുക്കേണ്ടതുണ്ട് ഇവിടെ മൃഗങ്ങളെ വളർത്തുമ്പോൾ. കാറിൽ തനിച്ചാക്കി ഷോപ്പിങ്ങിനോ മറ്റോ പോയാലോ ജയിൽ ശിക്ഷ വരെ അനുഭവിക്കേണ്ടി വന്നേക്കാം ഇവയുടെ ഉടമകൾക്ക്. കൂടാതെ ഇവയ്ക്ക് ഉടുപ്പുകളും കളിപ്പാട്ടങ്ങളും ഒക്കെ വാങ്ങിക്കൊടുക്കേണ്ടി വരും. ഇതിനുമൊക്കെ ഉപരിയാണ് ഇവയുടെ ഭക്ഷണരീതി. നാട്ടിൽ എച്ചിലും ബാക്കി വരുന്ന ഭക്ഷണ പദാർത്ഥങ്ങളും കൊടുത്ത് മൃഗങ്ങളെ വളർത്തുമ്പോൾ ഇവയ്ക്കായി പ്രത്യേകം ടിൻഫുഡുകൾ തന്നെയുണ്ട് ഇവിടുത്തെ വിപണിയിൽ. ശീലമില്ലാത്ത ഈ ശീലം എത്രത്തോളം മലയാളികളിൽ പ്രാവർത്തികമാക്കാൻ പറ്റും എന്ന് പറയുകയാണ് ആറുമാസം പ്രായമുള്ള ഒരു നായ്ക്കുട്ടിയുടെ ഉടമയായ ഡോക്ടർ സംഗീത സോമൻ.
ഒരു ഫാമർ ഉണ്ടായിരുന്നു കിൽമോറില്, അവരെ ബ്രീഡർ ആയിരുന്നു. അപ്പൊ നമ്മളെ കിൽമോറ് ഡ്രൈവ് ചെയ്ത് എന്നിട്ട് കൊറേ കുഞ്ഞു കുഞ്ഞു പെറ്റ്സ് ഉണ്ടായിരുന്നു കൊറേ അവരുടെ അടുത്ത്. എന്നിട്ട് നമ്മള് രണ്ട് മാസമുള്ള ഒരു മോൾട്ടി ഷിറ്റ്സൂന് വാങ്ങിട്ട് വന്ന് ലീഗൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ടായിരുന്നു. അവര് ഡോഗിനെ മൈക്രോ ചിപ്പ് ചെയ്തിട്ട് അവരുടെ കൗൺസിലിനെ കൂടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് പേപ്പേഴ്സ് നമുക്ക് തന്ന്, പിന്നെ അവന്റെ വാക്സിനേഷൻ റെക്കോർഡ് നമുക്ക് തന്ന്. മെയിൻലി അത് രണ്ട് കാര്യങ്ങളെ ഉണ്ടായിട്ടുള്ളൂ. സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞാൽ എനിക്ക് അത്ര താല്പര്യം ഉണ്ടായിട്ടില്ല, സിസ്റ്ററിനായിരുന്നു കൂടുതൽ താല്പര്യം. പക്ഷെ ഇപ്പൊ ഞാൻ തീരെ റിഗ്രറ്റ് ചെയ്യുന്നില്ല, വളരെ നല്ല ഡിസിഷൻ ആയിരുന്നു. നമ്മളെ ലൈഫേ മാറിയത്, നമ്മളെ എന്റെ വീട്ടിൽ എന്റെ അമ്മയും ഞാനും എന്റെ സിസ്റ്ററാണ് ഉള്ളത്. അപ്പൊ ഒരു കുഞ്ഞു പപ്പി വന്നതിന് മുതലേ കംപ്ലീറ്റ്ലി വീടിന്റെ അറ്റ്മോസ്ഫിയറെ മാറി. ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ അങ്ങ് ചെയ്യാനുണ്ട്, നമുക്ക് അതിന്റെ ഭക്ഷണം, വെള്ളം, പിന്നെ അതിന്റെ സേഫ്റ്റി, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നോക്കാനുണ്ട്. അപ്പൊ കുറച്ച് പണിയുണ്ട്, പക്ഷെ ഇറ്റ്സ് ഭയങ്കര നല്ലോണം കോമ്പൻസേറ്റ് ചെയ്യും. ജോയ് ദാറ്റ് പെറ്റ് കൊണ്ടുവരുന്ന ആ ജോയ്, ആ സന്തോഷം, നമ്മളെ കാണുമ്പോ എപ്പോ തുള്ളിച്ചാടി വന്ന് നമുക്കൊരു സന്തോഷം തരുന്ന ഒരു ആ ഒരു അറ്റ്മോസ്ഫിയർ. പിന്നെ ഡോഗ്സ് എന്ന മാതിരി വേറെ ഹ്യൂമൻ ബീങ്സ് നമുക്ക് ആ സ്നേഹവും ആ ലോയൽറ്റിയും കിട്ടൂല ഡോഗ്സ് എന്ന് കിട്ടുന്നത്. അപ്പൊ അത് വേറെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ്.
നമ്മുടെ വളർത്തുമൃഗങ്ങളോടുള്ള സ്നേഹം നായ്ക്കളിലും ലവ് ബേർഡ്സിലും പൂച്ചകളിലും ഒക്കെയായി ഒതുങ്ങുമ്പോൾ എലികളെയും പല്ലികളെയും എന്തിനു വിഷപ്പാമ്പുകളെ പോലും തോളിലേറ്റി നടക്കുന്നവരാണ് ഇന്നാട്ടുകാർ. ഇവയുടെ സംരക്ഷണം RSPCA അഥവാ റോയൽ സൊസൈറ്റി ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ക്രൂവൽറ്റി ടു ആനിമൽസ് എന്ന പ്രസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അസുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാനായി സമയാസമയങ്ങളിൽ കുത്തിവയ്പ്പുകളും നെറ്റും നടത്തുന്നു ഓസ്ട്രേലിയൻ വെറ്റിനറി അസോസിയേഷൻ. വളർത്തുമൃഗങ്ങളുടെ സംരക്ഷണത്തെക്കുറിച്ചും ഇവയെ വളർത്തുന്നതിന് വേണ്ട ചിട്ടകളും രീതികളും പറയുകയാണ് വെറ്റിനറി ഡോക്ടറായ ഡോക്ടർ ഷീബ തോമസ്.
ആർക്ക് ഒരു പട്ടിയെ പൂച്ചയെ വെക്കണമെങ്കിൽ നമ്മൾ മൈക്രോചിപ്പ് ചെയ്യണം, അതൊരു മസ്റ്റാ. ഇവിടെ പണ്ടത് ന്യൂ സൗത്ത് വെയിൽസിലായിരുന്നു കമ്പൾസറി, മറ്റുള്ള സ്റ്റേറ്റ്സിൽ അത്ര കമ്പൾസറി അല്ലായിരുന്നു. ഇപ്പൊ ഈയിടെയായിട്ട് അത് എല്ലാ സ്റ്റേറ്റ്സിലും കമ്പൾസറി ആക്കുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ മൈക്രോചിപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവർ കുറച്ച് സമയം തരും, രണ്ടു മൂന്ന് മാസത്തിനകത്ത് നമ്മൾ അതിനെ രജിസ്റ്റർ ചെയ്യണം കൗൺസിലിന്റെ കൂടെ. സോ അത് നമ്മളെ ഒരു ഐഡന്റിഫിക്കേഷൻ, നമ്മുടെ ആനിമൽ എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷൻ. അപ്പൊ അത് കളഞ്ഞു പോയാലോ നമ്മൾ അതിന്റെ ഉത്തരവാദിത്വം. മോസ്റ്റ് ഓഫ് ദ ടൈം അത് ഡീസെക്സിങ് കഴിഞ്ഞിട്ടാണ് ചെയ്യുന്നത്, ബിക്കോസ് ഡീസെക്സിങ് കഴിഞ്ഞ അവർ റെക്കമെൻഡ് ചെയ്യുന്ന ഡീസെക്സിങ് എല്ലാ പെറ്റ്സിനും ചെയ്യണമെന്നാണ്.
ഒരു ഇല അനങ്ങിയാൽ പോലും കരഞ്ഞ് ബഹളം ഉണ്ടാക്കാറുണ്ട് നാട്ടിലെ നമ്മുടെ വളർത്തുജീവികൾ. ഈ ഗുണം തന്നെയാണ് ഇവയെ നാം വീടിന്റെ പരിസരത്തുള്ള കൂടുകളിൽ ഇടുവാനുള്ള കാരണവും. ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന നാം ഒരു മൃഗത്തിന്റെ കരച്ചിൽ കേട്ടുണരാറുണ്ടോ? ഇവയെ ചട്ടം പഠിപ്പിക്കാനുള്ള ഒബീഡിയൻസ് പാർക്കുകളും മറ്റും സജീവമായതുകൊണ്ടാവാം അത്യാവശ്യത്തിന് മാത്രം ബഹളമുണ്ടാക്കി ഉടമകളുടെ അനുസരണയുള്ള കൂട്ടുകാരായി ഇവർ ഇവിടെ വളരുന്നത്.
ഒരു ക്ലാസ്സിൽ അഞ്ചാറ് പപ്പീസ് ഉണ്ടാവുക, എന്നിട്ട് കമാൻഡ്സ് പഠിപ്പിക്കും. ആദ്യം സിറ്റ്, പിന്നെ ഡ്രോപ്പ്, പിന്നെ സ്റ്റേ, കം, പിന്നെ അങ്ങനത്തെ എല്ലാം കമാൻഡ്സ് പഠിപ്പിക്കും. പിന്നെ നമ്മളെ പഠിപ്പിക്കും പപ്പീനെ എങ്ങനെയാ നോക്കണ്ടത്, എങ്ങനത്തെ ഭക്ഷണം, എങ്ങനത്തെ എക്സസൈസ്, എങ്ങനത്തെ ഗ്രൂമിങ്, എത്ര ചെക്കപ്പ് ചെയ്യണം, എങ്ങനെ സോഷ്യലൈസ് ചെയ്യിപ്പിക്കണം, അതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരും. പിന്നെ പപ്പീസിനെയും അവർ പഠിപ്പിക്കും. അപ്പോ എല്ലാം കൂടി ഒരു പപ്പീനെ കിട്ടുമ്പോൾ ആദ്യം നമുക്ക് ഫോർ എക്സാമ്പിൾ കുട്ടി വരുന്ന അതേമാതിരി നമുക്ക് ആദ്യം ഒന്നും മനസ്സിലാവില്ല എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് പപ്പി സ്കൂളിൽ പോയിട്ട് വി ഗെറ്റ് എ ലോട്ട് മോർ ഐഡിയ. അപ്പൊ പിന്നെ ഡോഗ്സിന് സോഷ്യലൈസ് ചെയ്യാനും ചാൻസ് കിട്ടും വേറെ പപ്പീസിനോട്. എന്നിട്ട് അത് കഴിയുമ്പോഴത്തേക്ക് അവർക്കൊരു ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടിട്ട് നല്ല രസമാണ് അത്. നമ്മള് യൂണിവേഴ്സിറ്റിന്ന് ഗ്രാജുവേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടില്ലേ ഒരു വലിയൊരു പ്രൊഫോമ മാതിരി, സർട്ടിഫിക്കറ്റ് മാതിരി, പേരും വെച്ച് സ്റ്റാമ്പും വെച്ചിട്ട് അതേമാതിരി. അപ്പൊ എന്റെ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റിന്റെ അടുത്ത് ഇവന്റെയും വെക്കാൻ പോവാണ്.
ഇനി അഥവാ എന്തെങ്കിലും കാരണവശാൽ ഇവയുടെ ശല്യം ഉണ്ടായാലും പേടിക്കണ്ട, അതിനുമുണ്ട് മൃഗങ്ങളെ മനുഷ്യരെ പോലെ തന്നെ കരുതുന്ന ഓസ്ട്രേലിയയിൽ പല പോംവഴികളും. ഇവ എന്തൊക്കെയാണെന്ന് പറയുകയാണ് ഡോക്ടർ ഷീബ തോമസ്.
ആദ്യം അവരെന്താ ചിന്തിച്ച കൗൺസിൽ വിളിച്ച് കംപ്ലയിന്റ് ചെയ്യും, നിങ്ങളുടെ പട്ടികൾ കുറയ്ക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ. അപ്പൊ അവിടുന്ന് അവര് ഉടനെ തന്നെ ആദ്യം അവർ അന്വേഷിക്കുക, അത് രാത്രിയിലാണോ കുറയ്ക്കുന്നത്, പകലാണോ കുറയ്ക്കുന്നത്. അപ്പൊ പകലാന്ന് മിക്കവാറും അതിനൊരു പ്രോബ്ലം ആയിട്ട് അവർ കൗൺസിൽ എടുക്കത്തില്ല, രാത്രിയിൽ അത് ഇമ്പോർട്ടന്റ്. രാത്രി ആളുടെ ഉറക്കം കെടുത്തുന്ന രീതിയിൽ പട്ടികൾ ശല്യമാണെങ്കിൽ അവരത് വാർണിംഗ് ലെറ്റർ അയക്കും നമുക്ക്. വാർണിംഗ് എന്ന് പറഞ്ഞാൽ അവർ പറയും നിങ്ങളുടെ പട്ടികൾ ശല്യമാണ്, ഇങ്ങനെ ഞങ്ങൾക്കൊരു കംപ്ലയിന്റ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അത് ബിറ്റ്വീൻ യു ആൻഡ് കൗൺസിൽ, അവരുമായിട്ടല്ല കൗൺസിലുമായിട്ടാണ്. മോസ്റ്റ് ഓഫ് ദ ടൈം അവർ റെക്കമെൻഡ് ചെയ്യും നിങ്ങൾ ബാക്കിങ് കോളറ് അല്ലെ പട്ടിയാകത്ത് അങ്ങനത്തെ ഓരോ എന്തെങ്കിലും നിയന്ത്രണങ്ങൾ ചെയ്യണം, ഇങ്ങനെ ശബ്ദം ഉണ്ടാകാതിരിക്കണം. അങ്ങനെ സാധാരണ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും അത് ഇത് സോൾവ് ചെയ്യും.
മൃഗങ്ങളെ വളർത്തുന്നതിലൂടെ മാനസിക സമ്മർദ്ദവും പിരിമുറുക്കവും ഒരു പരിധിവരെ അകറ്റി നിർത്താമെന്നാണ് ഓസ്ട്രേലിയയിൽ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇവിടെ ജീവിക്കുന്ന മലയാളികൾ അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തെക്കുറിച്ചൊരു റിപ്പോർട്ട് കഴിഞ്ഞ വാരത്തിലെ SBS മലയാളത്തിൽ നിങ്ങൾ കേട്ടിരുന്നുവല്ലോ. വളർത്തുമൃഗങ്ങൾ ഒരു പരിധിവരെ ഈ സാഹചര്യത്തിന് സഹായകമാകുമെങ്കിൽ മിണ്ടാപ്രാണികളെ സ്നേഹിക്കുന്ന മലയാളികൾ ഇതൊരു പുനർചിന്തനത്തിന് വിധേയമാക്കുന്നത് ഒരുപക്ഷെ ഫലപ്രദമായേക്കാം. മെൽബണിൽ നിന്നും SBS റേഡിയോയ്ക്ക് വേണ്ടി സൽവി മനീഷ്.